السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. أما بعد، بهمان رأي سهودر انجلس سهرتك له ദുറൂസുൽ ഫിഖ് ഖിയാം, നോമ്പിൻ്റെ കർമ്മശാസ്ത്ര പാഠങ്ങൾ എന്ന വിഷയത്തിലുള്ള പഠന പരമ്പരയാണ് കഴിഞ്ഞ 9 ദർസുകളിലായി നടന്നു വരുന്നത്. അൽഹംദുലില്ലാ, ഇന്നത്തെ 10-ാമത്തെ ഭാഗമായി ഇന്നത്തെ ഈ ഒരു ദർസിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുബ്തിലാത്തു സിയാം അല്ലെങ്കിൽ മുഫ്സിദാത്തു സിയാം, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ, നോമ്പിനെ നിഷ്ഫലമാക്കി കളയുന്ന കാര്യങ്ങൾ എന്നതാണ്. ഇൻഷാല്ലാ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും, എന്നാൽ അതോടൊപ്പം വളരെ എളുപ്പത്തിൽ സംസാരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, അതിനു മുമ്പായി ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു വിഷയം എന്നുള്ളത് കുറച്ച് വലിയൊരു വിഷയമാണ്. ഏതാണ്ട് ഇന്നു മുതൽ ഏകദേശം 1-2 ദർസുകൾ ഈ ഒരു വിഷയം തന്നെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഒരു ദർസിൽ പൂർത്തീകരിക്കാൻ കഴിയില്ല, ഒരുപാട് വിഷയങ്ങളുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഇനി വരുന്ന ഈ ഒരു ഏതാണ്ട് 2-3 ദർസുകളിലായി ഈ വിഷയം തന്നെ തുടരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ നോമ്പ് മുറിക്കുന്ന വിഷയങ്ങളിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും നോമ്പ് മുറിച്ചു എന്നുള്ള ദൃഢമായ നിയത്തുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നോമ്പ് മുറിയുന്നതാണ്. അതാണ് നമ്മൾ ഒന്നാമതായി ഇവിടെ നോമ്പ് മുറിയുന്ന വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ ഒരു വിഷയം നിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിക്കേണ്ടതായിരുന്നു, പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യമായതുകൊണ്ട് വൈകിപ്പിച്ചെന്ന് മാത്രം. അഥവാ ഇത് നിയത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോമ്പ് മുറിച്ചു എന്ന കൃത്യമായ ഉറപ്പായ ദൃഢമായ നിയത്തുണ്ടായി കഴിഞ്ഞാൽ തന്നെ നോമ്പ് മുറിയുന്നതാണ്. നമ്മൾ നോമ്പിന്റെ നിർവചനം പറയുന്ന കൂട്ടത്തിൽ നോമ്പിന്റെ റുക്നുകൾ പറഞ്ഞിരുന്നു. നോമ്പ് എന്നുള്ള ഇബാദത്ത് ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? നിയത്ത്, അതുപോലെ തന്നെ നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുക എന്നൊക്കെയാണ് അതിന്റെ റുക്നുകൾ നമ്മൾ പറഞ്ഞത്. അപ്പൊ നിയത്തു എന്നുള്ളത് നോമ്പിന്റെ റുക്നാണ്. ഇപ്പൊ നോമ്പിലൂടെ ഒരാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പകല് മുതൽ രാത്രി വരെ, നോമ്പിന്റെ സമയം വരെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഒരു ഉദ്ദേശം ഒഴിവാക്കിയാൽ തന്നെ, അഥവാ ദൃഢമായി ആ ഒരു ഉദ്ദേശം, ആ ഒരു നിയത്ത് ഒഴിവാക്കിയാൽ തന്നെ, അല്ലെങ്കിൽ നോമ്പ് മുറിക്കണം എന്നുള്ള ദൃഢമായ നിയത്ത് ഉണ്ടായാൽ തന്നെ നോമ്പ് നിഷ്ഫലമാകുന്നതാണ്. ഈ അഭിപ്രായത്തിൽ ഖിലാഫ്, ഭിന്നത ഉണ്ടെങ്കിലും അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ ഉറപ്പായ നിയത്തോടുകൂടി അവന്റെ നോമ്പ് മുറിയുന്നതാണ്, അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ നോമ്പ് നോറ്റുവീട്ടേണ്ടതാണ്. എന്നാൽ ദൃഢമായി ഉറപ്പിച്ചിട്ടില്ല, അഥവാ അല്ലെങ്കിൽ ഉറപ്പായി കരുതിയിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല നോമ്പ് മുറിക്കണമെന്ന്, ഉറപ്പായും തീരുമാനിക്കുകയോ ഉദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല, സംശയമാണുള്ളതെങ്കിൽ, അഥവാ നോമ്പ് മുറിക്കണോ വേണ്ടേ എന്നിങ്ങനെ ഉള്ള സംശയമാണുള്ളതെങ്കിൽ, ഈ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവന്റെ നോമ്പ് മുറിയുന്നതാണ്, കാരണം സംശയം വന്നതോടുകൂടി തന്നെ അവന്റെ നോമ്പ് മുറിയുന്നതാണ് എന്നതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? അവന്റെ നോമ്പ് അങ്ങനെ സംശയമുള്ളതാണെങ്കിൽ, ഉറപ്പായ തീരുമാനമില്ല എങ്കിൽ, അവന്റെ നോമ്പ് അതുകൊണ്ട് മുറിയുന്നില്ല. കാരണം അവൻ ഉറപ്പായി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിക്കാത്ത ഇടത്തോളം അവന്റെ നിയത്ത് അവിടെ ബാക്കിയാണ്, നിലനിൽക്കുന്നുണ്ട്. അതാണ് അടിസ്ഥാനം, അസ്ല അതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ സംശയത്തിന്റെ പേരിൽ, ഉറപ്പായ ആ ഒരു യഖീനിനെ സംശയത്തിന്റെ പേരിൽ നീക്കിക്കളയാൻ പറ്റില്ല. ആ ഒരു ആദ്യം ഉദ്ദേശിച്ച ആദ്യത്തെ നിയത്ത്, നോമ്പുണ്ട് എന്നുള്ള ആദ്യത്തെ ആ ഒരു നിയത്തിന് അത് യഖീനാണ്, ഖണ്ഡിതമായ ഒരു കാര്യമാണ്, ഉറപ്പുള്ളൊരു കാര്യമാണ്. ആ ഉറപ്പിനെ സംശയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു സംശയത്തിന്റെ പേരിൽ ആ ഒരു യഖീനായ കാര്യം നീങ്ങിപ്പോകുന്നതല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് മുറിയുന്നതല്ല എന്നാണ് മറ്റൊരു ഭാഗം പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു അഭിപ്രായമാണ് കൂടുതൽ ശരിയായത്. അല്ലാഹു അഅലം. അപ്പോ പറഞ്ഞു വന്നത്, ഉറപ്പായി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് മുറിക്കണമെന്ന് ഉറപ്പായി തീരുമാനിച്ച് ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ നോമ്പ് മുറിക്കുന്നതാണ്, അല്ല സംശയത്തിലാണെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല, നോമ്പ് തുടരാവുന്നതാണ്. വല്ലാഹു അഅലം. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കാനുള്ളത്. ഭക്ഷണം കഴിക്കുക കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ നിയ്യത്ത് കൊണ്ട് തന്നെ നോമ്പ് മുറിയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു വിഷയം നിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്, അവിടെ സൂചിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമായി പറയാറുള്ളത്, നോമ്പ് മുറിക്കുന്ന വിഷയത്തിൽ ഒന്നാമതായി എണ്ണാറുള്ളത് എന്താണ്? അല്ലാത്തിൽ വശ്വറുമ്പ്, തിന്നുകയോ കുടിക്കുകയോ ചെയ്യൽ. മനഃപൂർവ്വം തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അതോടുകൂടി അവന്റെ നോമ്പ് മുറിയുന്നതാണ്. അഥവാ ഭക്ഷണമോ വെള്ളമോ അവന്റെ വായിലൂടെയോ അതോ മൂക്കിലൂടെയോ അവന്റെ ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ നോമ്പ് മുറിയുന്നതാണ്. ഇതിനുള്ള തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ ثُمَّ أَقِمُوا الصِّيَامَ إِلَى اللَّيْلِ. നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്തുകൊള്ളുക, ഏതുവരെ ഇരുട്ടിൽ നിന്ന് പുലരിയുടെ ഫജറിന്റെ ആ ഒരു വെളുത്ത നൂൽ കൃത്യമായി തെളിഞ്ഞു കാണുന്നതുവരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ചെയ്തു കൊള്ളുക. ثُمَّ أَقِمُوا الصِّيَامَ إِلَى اللَّيْلِ. പിന്നെ ഫജറായി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ, രാത്രിയാകും വരെ നിങ്ങൾ നോമ്പ് പൂർണ്ണമായി അനുഷ്ഠിക്കുക. അപ്പൊ നോക്കൂ, ഈ ആയത്തിൽ ഫജർ വരെ ഭക്ഷണം കഴിക്കാനും കുടിക്കാനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകുകയാണ്. പിന്നെ ഫജറായി കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് വരെ അല്ലെങ്കിൽ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അഥവാ വെള്ള ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നോമ്പ് പൂർത്തിയാക്കുക. അപ്പൊ ഈ ഒരു ആയത്താണ് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയും എന്നുള്ളതിനുള്ള ഒന്നാമത്തെ തെളിവ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യദഉ തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി. ഈ ഹദീസ് നേരത്തെയുള്ള ദർശകളിലൊക്കെ കഴിഞ്ഞതാണ്. ഇബ്നു മാജാ റഹിമഹുല്ലാഹു ജലിച്ച ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നോമ്പിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നോമ്പുകാരനെ കുറിച്ച് പറയുന്നു, നോമ്പുകാരൻ അവന്റെ ഭക്ഷണവും പാനീയവും വെള്ളവും ഷെഹ്വത്ത് അവന്റെ വികാരവും എനിക്ക് വേണ്ടി അവൻ ഉപേക്ഷിക്കുന്നു. അവൻ നോക്കിയ നോമ്പുകാരൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നു. അപ്പൊ ഈ ഹദീസാണ്, അല്ലെങ്കിൽ ഈ ഹദീസും ഇതിനുള്ളൊരു തെളിവാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ മുൻദിർ, ഇബ്നു ഖുദാമ, ഇബ്നു ഹസ്ൻ, ഇബ്നു തൈമിയ എന്ന് തുടങ്ങി മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ റഹിമഹുമുള്ള ഈ വിഷയത്തിൽ ഇജ്മാ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ തെളിവുകൾ. അപ്പോൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരാളുടെ നോമ്പ് നിഷ്ഫലമാകുന്നതാണ്, അല്ലെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്. ഇതാണ് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം. ഇനി സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഥവാ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസാലകളും ചില വിഷയങ്ങളും, അതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടായേക്കാനിടയുള്ള ചില സംശയങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെയാണ് ഇനിയുള്ള സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു പല മസാലകളുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസാലകളും അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അതേതൊക്കെയാണ്? ഒന്നാമത്തേത്, തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും അതിന് പകരമായി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതോ ആയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നതാണ്. അഥവാ നേർക്ക് നേരെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും അതിന് പകരമായി അതിൻ്റെ അതേ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷന് പോലെയുള്ള കാര്യങ്ങൾ, അതേ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഇത്തരത്തിൽ നോമ്പുകാരന് ഉന്മേഷവും എനർജിയും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷനുകളാണെങ്കിൽ ആ ഇഞ്ചക്ഷനുകൾ കൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ രക്തം സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നോമ്പ് മുറിയുന്നതാണ്. കാരണം അത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ചെയ്യുന്നതല്ലെങ്കിലും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. അഥവാ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വെള്ളം കുടിക്കുന്നതിലൂടെ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതെന്താണ്? ശരീരത്തിന് ഉന്മേഷവും രക്തവും വർദ്ധിക്കുക, അതുപോലെ തന്നെ ശരീരത്തിന്റെ ആരോഗ്യവും ഇതൊക്കെ വർദ്ധിക്കാന്നുള്ളതാണ്, ക്ഷീണമില്ലാതിരിക്കുക എന്നതൊക്കെയാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ലക്ഷ്യം പൂർത്തിയാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനുകളൊക്കെ നോമ്പ് മുറിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഗ്ലൂക്കോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ രക്തം സ്വീകരിക്കുക എന്നുള്ളതും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ഇത്തരത്തിലല്ലാത്ത ഇഞ്ചക്ഷനുകൾ അഥവാ ഭക്ഷണ പാനീയങ്ങൾക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയോ അല്ലാത്ത, അങ്ങനെയുള്ള പോഷക ഗുണങ്ങളൊന്നും ഇല്ലാത്ത മറ്റുള്ള ഇഞ്ചക്ഷനുകൾ ഉപയോഗിക്കുന്നതിൽ, ഏതുപോലെ ചില പേശികൾക്കും അതുപോലെ തന്നെ രക്തക്കുഴലുകൾക്ക് അതുപോലെ തന്നെ ചില ചർമ്മത്തിനൊക്കെ വെക്കുന്ന, തൊലിക്ക് പുറത്തൊക്കെ വെക്കുന്ന ഇഞ്ചക്ഷനുകൾ, അവയൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് അഥവാ അവയൊക്കെ ഉപയോഗിക്കുന്നതിൽ നോമ്പുകാരന്റെ നോമ്പ് നിഷ്ഫലമാക്കുന്നതല്ല എന്നതാണ് ശരിയായ അഭിപ്രായം. പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടെങ്കിലും ശരിയായ അഭിപ്രായം, കൂടുതൽ ശരിയായ അഭിപ്രായം, അത്തരത്തിൽ പോഷകഗുണങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾക്ക് പകരമാവാത്ത ഇഞ്ചക്ഷനുകളൊക്കെയാണെങ്കിൽ അവ ഉപയോഗിക്കാവുന്നതാണ്, അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകളൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. നേരെ ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ നോമ്പ് മുറിയുകയില്ല എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. വല്ലാഹു അഅലം. അതിൽപ്പെട്ടത് തന്നെയാണ് ഈ പെയിൻ കില്ലർ പോലെയുള്ള ഇഞ്ചക്ഷനുകൾ, വേദന സംഹാരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾ, അതും നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അതുപോലെ തന്നെ ഷുഗറിന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനിന്റെ വിധിയും ഇതുപോലെ തന്നെ റാജിഹായിട്ടുള്ള പ്രബല അഭിപ്രായ പ്രകാരം അത് നോമ്പ് മുറിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ സൂക്ഷ്മത എന്നുള്ളത് ഇതുപോലെയുള്ള ഷുഗർ രോഗികളൊക്കെ അതുപോലെയുള്ള ഇഞ്ചക്ഷനുകൾ പകൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്, അത്യാവശ്യമല്ല എങ്കിൽ നോമ്പിന്റെ സമയം കഴിഞ്ഞ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് മലദ്വാരത്തിലൂടെ മരുന്നുകൾ വെക്കുക എന്നുള്ള രീതി. അത് മുമ്പേ ഉള്ള ഒരു രീതിയാണ്, ഇപ്പോഴും തുടർന്ന് വരുന്ന രീതിയാണ്. ചില അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കോ വേണ്ടി ആ രീതിയിൽ ചെയ്യാറുണ്ട്. ഹംബലി മദ്ഹബിലെ പ്രശസ്തമായ അഭിപ്രായവും അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായവും ഒക്കെ അത് നോമ്പ് മുറിയും എന്നുള്ളതാണ്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഹസ്മ്, അതുപോലെ തന്നെ മുൻഗാമികളിൽ ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അഭിപ്രായവും, അതുപോലെ തന്നെ ഇബ്നു തൈമിയ, ഇബ്നു ബാസ് റഹിമഹുമുള്ള, ഇവരൊക്കെ തർജീഹ് ചെയ്തിട്ടുള്ള, പ്രബലപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിയുന്നതല്ല, കാരണം ആ കാര്യത്തിൽ അതിനെ തിന്നുകയോ കുടിക്കുകയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ മരുന്ന് വെക്കുന്നതിലൂടെ അത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരും പറയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ അതിൻ്റെയും വിധി ഇങ്ങനെ തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള മരുന്നുകൾ ആമാശയത്തിലേക്ക് അല്ലെങ്കിൽ വയറ്റിലേക്ക് എത്തി ഭക്ഷണം കുടിക്കുന്ന, വെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ ശരീരത്തിന് അതിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് കൃത്യമായ അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള വിവരം ഡോക്ടർമാർ, വിശ്വസ്തരായ ഡോക്ടർമാർ മുഖേന ലഭിക്കുകയാണെങ്കിൽ, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണ് സൂക്ഷ്മത എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഷേഖ് ഇബ്നു തൈമിയയും ഇബ്നു ബാസ് റഹിമഹുള്ള ഇവരൊക്കെ ശരിയായി പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അഅലം. അതുപോലെ തന്നെയാണ് ചികിത്സാർത്ഥം ഉള്ള ശരീരത്തിന് ഏതെങ്കിലും ഭാഗമോ അല്ലെങ്കിൽ പൂർണ്ണമായോ തരിപ്പിച്ചു കൊണ്ടുള്ള ചികിത്സ, അതിനുവേണ്ടി ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് അനസ്തേഷ്യ നൽകുക എന്നുള്ളതൊക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. ഇനി അത്തരത്തിലുള്ള ഇഞ്ചക്ഷനിൽ വല്ല ശരീരത്തിന് ഉന്മേഷം എനർജി നൽകുന്ന തരത്തിലുള്ള പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ ആണ് എങ്കിൽ അത് മുഖേന നോമ്പ് മുറിയും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അല്ലാത്ത ആണെങ്കിൽ അനുവദനീയമാണ്, കഴിയുന്നതും ഒഴിവാക്കുക അല്ലെങ്കിൽ പിന്നീട് ചെയ്യുക. ഇനി അങ്ങനെ ആവശ്യം വന്നാൽ ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്. വല്ലാഹു അഅലം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ആധുനികമായ നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളിലായി ചർച്ച ചെയ്തായി കാണാൻ കഴിയും. അവ ഒന്നും ഒരുപാട് പറയാതെ അത്യാവശ്യമുള്ളത് മാത്രം സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ലെങ്കിലും അതിന് പകരമാകുന്ന നിലക്കുള്ള, അതിന് പകരമാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതേ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഇഞ്ചക്ഷനുകളൊക്കെ, പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷനുകളൊക്കെ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്, അല്ലാത്തവ അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അഅലം. ഇനി സഹോദരന്മാരെ, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ വിഷയവുമായി അനുബന്ധമുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. പലരും ചോദിക്കാറുള്ള അല്ലെങ്കിൽ പലർക്കുമുള്ളൊരു സംശയമാണ്, നോമ്പുകാരനായിരിക്കെ ചെവിയിലും കണ്ണിലും മൂക്കിലുമൊക്കെ തുള്ളിമരുന്ന് ഉറ്റിക്കുന്നതിൻ്റെ വിധി എന്താണ്, അല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ എന്നുള്ളത്. ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളത്, ഇങ്ങനെ കണ്ണിലൂടെ ചെവിയിലൂടെയൊക്കെ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നതല്ല എന്നതാണ്. കാരണം അത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യലല്ല. അതുപോലെ തന്നെ ചെവി, കണ്ണ് എന്നുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അവയവങ്ങളുമല്ല. അതുപോലെ തന്നെ ഭക്ഷണപാനീയങ്ങൾ അകത്തേക്ക് വയറ്റിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുമല്ല ചെവി, കണ്ണ് എന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ കണ്ണിലും ചെവിയിലുമൊക്കെ മരുന്ന്, തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ ഹംബലി മദ്ഹബും, മദ്ഹബിലെ പല പണ്ഡിതന്മാരും, അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലെ പല പണ്ഡിതന്മാരും അത് ഇത്തരത്തിൽ ചെവിയിൽ മരുന്ന് ഉപയോഗിക്കുന്നതിന് നോമ്പ് മുറിയും എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. കാരണം തലച്ചോറിലെത്തും എന്ന് പറഞ്ഞതുകൊണ്ട്. എന്നാൽ ഷാഫിഈ മദ്ഹബിലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും ശരിപ്പെടുത്തിയതും, അതുപോലെ തന്നെ ഇബ്നു ഹസ്മ് റഹിമഹുള്ള തർജീഹ് ചെയ്തതും, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ് റഹിമഹുള്ള, ഇവരൊക്കെ ശരിപ്പെടുത്തിയ അഭിപ്രായം എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. കാരണം അത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യലല്ല, അതുപോലെ തന്നെ വയറ്റിലേക്ക് എത്തിക്കുന്ന വഴിയുമല്ല. ഇനി അഥവാ അതിൻ്റെ രുചി തൊണ്ടയിൽ അനുഭവപ്പെട്ടാലും ശരി, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു അഅലം. അതുപോലെ തന്നെ നോമ്പുകാരം സുറുമ ഇടുന്നതിൻ്റെ വിധി എന്താണ്? ഇങ്ങനെ സുറുമ ഇടുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. കാരണം അത് ഭക്ഷണം കഴിക്കലോ വെള്ളം കുടിക്കലോ അല്ല, അതുപോലെ തന്നെ അതിന് പകരമാകുന്ന കാര്യവുമല്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് എന്നുള്ളത് ഭക്ഷണം കഴിക്കാനുള്ള അവയവമല്ല. അതുപോലെ തന്നെ ഉള്ളിലേക്ക്, വയറ്റിലേക്ക് ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ വെള്ളത്തെ എത്തിക്കുന്ന വഴിയുമല്ല കണ്ണ് എന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നോമ്പ് മുറിക്കുകയില്ല ചുറുമയിടുന്നതിലൂടെ എന്നതാണ് ശരിയായ അഭിപ്രായം. അങ്ങനെ സുറുമയിട്ട്, സുറുമയിടുന്നതിലൂടെ തൊണ്ടയിൽ അതിൻ്റെ രുചി അനുഭവപ്പെട്ടാലും അത് അത്തരത്തിൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. എന്നാൽ ഇമാം മാലിക്, ഇമാം അഹ്മദ് റഹിമഹുമുള്ള, അതുപോലെ തന്നെ മറ്റു ചില മുൻഗാമികളിലെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തൊണ്ടയിലേക്ക് അനുഭവപ്പെട്ടാൽ, അതിൻ്റെ രുചി അനുഭവപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് തൊണ്ടയിലേക്ക് എത്തിയാൽ നോമ്പ് മുറിയും എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട്. അതിനവർ മറ്റു പൊതുവായ ഹദീസുകളാണ് തെളിവായി പിടിച്ചിട്ടുള്ളത്. പക്ഷെ പലതും ദുർബലമാണ്, പലതും തെളിവ് പിടിച്ച രീതിയും ശരിയല്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ള ഉലമാക്കൾ അഥവാ ഷാഫിഈ മദ്ഹബും അതുപോലെ തന്നെ ഹസനുൽ ബസറി, നഖഈ, ഔസാഈ, അതുപോലെ തന്നെ അബൂ ഹനീഫ റഹിമഹുമുള്ള ഇവരൊക്കെ അത്തരത്തിൽ സുറുമയിടുന്നത് കൊണ്ട് കുഴപ്പമില്ല, ജായിസാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല, അതിൻ്റെ രുചി തൊണ്ടയിൽ അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി. കാരണം അതിന് അത്തരത്തിൽ നോമ്പ് മുറിയും എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. അസലെന്താണ്? ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് മുറിയും എന്ന് പറയാൻ കൃത്യമായ, സഹിഹായ, അതുപോലെ തന്നെ വ്യക്തമായ പ്രമാണം ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ കൃത്യമായ തെളിവില്ലാത്തിടത്തോളം ഒരു നോമ്പുകാരൻ്റെ നോമ്പ് മുറിയും എന്നുള്ള ഒരു സംഗതി ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയും എന്നുള്ളത് പറയാവുന്നതല്ല. അത്തരത്തിൽ കൃത്യമായ സഹിഹായ തെളിവില്ലാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ ചുറുമയിടുന്നത് നോമ്പ് മുറിക്കുന്നതല്ല എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പുകാരനായിരിക്കെ ചുറുമയിട്ടതായി ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അബൂദാവൂദ് അഫ്വാൻ ഇബ്നു മാജ റഹിമഹുള്ള റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇക്തഹല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസായി റസൂലുള്ളാഹി സ്വല്ലം നോമ്പുകാരനായിരിക്കെ ചുറുമയിട്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. ഷെയ്ഖ് അൽബാനിയൊക്കെ അതിന് സഹീഹാണ് എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകളൊക്കെ കാണാം. എന്നാൽ അതിലൊക്കെ ചില ദുർബലതയുണ്ട് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് വിലയിരുത്തിയ ഹദീസ് കാണാം. അന്നഹു കാന യക്തഹിലു വഹുവ സായിം, അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ സുറുമയിടാറുണ്ടായിരുന്നു എന്ന്. അപ്പോ ഇത്തരത്തിലുള്ള ഹദീസുകൾ കൊണ്ടും അതുപോലെ തന്നെ നോമ്പ് മുറിയുമെന്ന് വ്യക്തമാക്കുന്ന ശരിയ സഹിഹായ ഹദീസുകൾ ഇല്ലാത്തതിനാലും ചുറുമയിടുന്നത് ജായിസാണ്. അതിലൂടെ നോമ്പ് മുറിയുന്നതല്ല, അതിൻ്റെ രുചി തൊണ്ടയിൽ അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി എന്നതാണ് ഈ വിഷയത്തിലുള്ള ശരിയായിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അഅലം. അപ്പോൾ അതാണ് ചെവിയിലും കണ്ണിലും മരുന്നൊറ്റിക്കുന്നതിൻ്റെ വിധിയും അതുപോലെ തന്നെ ചുറുമയിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധിയും. ഇനി എന്നാൽ മൂക്കിൽ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്? ചില രോഗങ്ങൾക്കുള്ള ചികിത്സാർത്ഥം മൂക്കിൽ പൊടിയായോ അല്ലെങ്കിൽ മരുന്നായോ മൂക്കിൽ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. തുള്ളിമരുന്നായോ പൊടിയായോ മൂക്കിൽ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ നോമ്പുകാരൻ ഉപയോഗിക്കുന്നതിലൂടെ തൻ്റെ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തേത് നോമ്പുകാരന് അത്തരത്തിൽ മൂക്കിൽ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. അതാണ് ഇബ്നു ഹസം റഹിമഹുള്ള ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് ഷാഫിഈ മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും അഭിപ്രായം. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം തർജീഹ് ചെയ്തിട്ടുള്ള അഭിപ്രായവും ആണ്. ഇങ്ങനെ മൂക്കിൽ കുത്തിക്കുന്നതിലൂടെ, മൂക്കിലൂടെ വലിച്ചു കേൾക്കുന്ന മരുന്നിലൂടെ ആ മരുന്ന് തലച്ചോറിലെത്തുകയാണെങ്കിൽ അതിലൂടെ നോമ്പ് മുറിയുന്നതാണ് എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളൊക്കെ ശരിപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം. അത് തൊണ്ടയിലെത്തിയോ അല്ലെങ്കിൽ അത് തൊണ്ടയിലൂടെ എത്തിയാലും അത് വയറ്റിലേക്ക് എത്തിയോ ഇല്ലേ എന്നുള്ള ഉറപ്പായാലും ഇല്ലെങ്കിലും ശരി. കാരണം മൂക്ക് എന്നുള്ളത് ആ വയറ്റിലേക്ക് ഭക്ഷണം ചെല്ലുവാനുള്ള മാർഗങ്ങളിൽപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറപ്പായാലും ഇല്ലെങ്കിലും ശരി, മൂക്കിലൂടെ മരുന്നെത്തിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നതാണ് എന്നുള്ള അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയൊക്കെ തർജ്ജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ അഭിപ്രായം ഇമാം മാലിക് റഹിമഹുള്ള അഭിപ്രായപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അല്ല, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റഹിമഹുള്ള ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ശരിപ്പെടുത്തിയതുമായ അഭിപ്രായം, ഇങ്ങനെ മൂക്കിലൂടെ വലിച്ച് കയറ്റുന്ന അല്ലെങ്കിൽ മൂക്കിലൊട്ടിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ നോമ്പ് മുറിയുകയില്ല, എപ്പോഴല്ലാതെ തൊണ്ടയിലേക്ക് അത് ഇറങ്ങിയാലല്ലാതെ. അങ്ങനെ തൊണ്ടയിലേക്ക് ആ മരുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിലൂടെ വയറ്റിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്, ഇല്ലാത്തിടത്തോളം നോമ്പ് മുറിയുന്നതല്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. എന്തായാലും അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം, അഥവാ മൂന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ. കാരണം മൂക്ക് എന്നുള്ളത് കണ്ണും ചെവിയും പോലെയല്ല. നമ്മൾ പറഞ്ഞു കണ്ണും ചെവിയും ഭക്ഷണം ഉള്ളിലേക്ക് കടക്കാനുള്ള വഴികളിൽ പെട്ടതല്ല, എന്നാൽ മൂക്ക് അങ്ങനെയല്ല. മൂക്ക് എന്നുള്ളത് ഡയറക്റ്റായി തൊണ്ടയിലൂടെ അകത്തേക്ക് ഭക്ഷണം ചെന്നെത്താനുള്ള വഴിയിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖീത് ഇബ്നു സബറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബിസ്വല്ലം പറഞ്ഞത് കാണാം, ബാലിഗ ഫിൽ ഇസ്തിൻശാഖി ഇല്ലാ അൻ തകൂന സായിമൻ, നീ നോമ്പുകാരനല്ലെങ്കിൽ മൂക്കിൽ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ശീച്ചണം എന്ന് വുദു എടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു കൊടുത്തതായി കാണാം. വുദു ചെയ്യുമ്പോൾ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ശീച്ചണം നോമ്പുകാരൻ അല്ല എങ്കിൽ. അപ്പൊ ഇത് മനസ്സിലാകുന്നുണ്ട്, നോമ്പുകാരനാണെങ്കിൽ അങ്ങനെ നന്നായി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിലൂടെ വെള്ളം മൂക്കിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂക്ക് എന്നുള്ളത് തൊണ്ടയിലൂടെ വയറ്റിലേക്ക് എത്താനുള്ള വഴിയിൽപ്പെട്ടതാണ്. അങ്ങനെ തൊണ്ടയിൽ അത് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നോമ്പ് മുറിച്ച് കളയുന്നതാണ്, അല്ലെങ്കിൽ അത് നോമ്പ് ശരിയാവുന്നതാണ്. എന്നാലും ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത്, നോമ്പ് തുറന്ന ശേഷം അത് അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. ഇനി നിർബന്ധമാണ് എങ്കിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ ഈ ഒരു നിബന്ധനയോടുകൂടി അത് നോമ്പ് മുറിച്ച് കളയുന്നതാണ്. വല്ലാഹു ആലം. എന്നാൽ ഒരു നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നല്ല മണം സുഗന്ധം വാസനിക്കുന്നതിലൂടെയോ നോമ്പ് മുറിയുമോ? അങ്ങനെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പകലിലാകട്ടെ പകലിലെ ആദ്യമാവട്ടെ അവസാന സമയമാവട്ടെ ഏത് സമയത്തും സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ സുഗന്ധം ഉപയോഗിക്കുന്നതിലൂടെയോ അത് വാസനിക്കുന്നതിലൂടെയോ നോമ്പ് മുറിയുന്നതല്ല, കാരണം അതിലൂടെ ഒന്നും അകത്തേക്ക് കടക്കുന്നില്ല, മണം മാത്രമേ അകത്തേക്ക് മൂക്കിലൂടെ അകത്തേക്ക് കടക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സുഗന്ധം ഉപയോഗിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ പുക രൂപത്തിലുള്ള സുഗന്ധമാണെങ്കിൽ ചില മാക്കൾ അതിനെ വിലക്കിയതായി കാണാം, കാരണം അത് ഉപയോഗിക്കുന്നതിലല്ല, അത് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ നോമ്പുകാരൻ അത് ശ്രദ്ധിക്കണം, അത് മൂക്കിലൂടെ വലിച്ച് അകത്തേക്ക് കടത്തി വിടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം പുക എന്നുള്ളത് മറ്റുള്ള ഇതുപോലെ മൂക്കിലൂടെ കടന്ന് അകത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ പുക രൂപത്തിലുള്ള സുഗന്ധം ഉപയോഗിക്കുന്നത് ചില ഉടമാക്കൾ പാടില്ല എന്ന് പറഞ്ഞതായി കാണാം. പക്ഷെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ നോമ്പുകാരൻ അത് വലിച്ച് അകത്തേക്ക് കടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം. അപ്പൊ അതിലൂടെ നോമ്പ് മുറിയുന്നതല്ല, ഇത്തരത്തിൽ സുഗന്ധ ഉപയോഗിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നതല്ല, അനുവദനീയമാണ്. വല്ലാഹു ആലം. അതുപോലെ തന്നെ പുകവലിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ? പുകവലി എന്നുള്ളത് ഷുർബു ദുഹാൻ, പുകവലി എന്നുള്ളത് ഹറാമായ സംഗതിയാണ്, അത് നോമ്പുകാരനാവട്ടെ അല്ലാത്തവനാണ്. ഏത് സമയത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുകവലിക്കുക എന്നുള്ളത് ഹറാമായ സംഗതിയാണ്, പാടില്ല. അത് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പല തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് അത് ഹറാമാണെന്ന് വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്, ഹറാമായ സംഗതിയാണ്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും പ്രായമുള്ളവരായിക്കോട്ടെ ചെറുപ്പക്കാരും എന്തിനേറെ ചെറിയ കുട്ടികൾ വരെ പുകവലിക്ക് അഡിക്റ്റായതായി കാണാൻ കഴിയും, പല ആളുകളും പുകവലിക്ക് അഡിക്റ്റായതായി കാണാൻ കഴിയും. ഇതരത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, പുകവലിക്കുക എന്നുള്ളത് ഹറാമായ സംഗതിയാണ്. സ്വന്തം പണ്ഡിതന്മാർ അതിന് കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ചത് ഹറാമാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഒഴിവാക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള പല ആളുകൾ റമളാൻ ആയാൽ അത് ഒഴിവാക്കുന്നതായി കാണാൻ കഴിയും, റമളാന്റെ പകലിൽ പുകവലി ഒഴിവാക്കുന്ന പലരെയും കാണാൻ കഴിയും. അത്തരത്തിലുള്ള ആളുകൾക്ക് അത് ശീലിക്കുകയാണെങ്കിൽ, അങ്ങനെ മനസ്സ് വെച്ച് അത് ശീലിക്കാം
ആണെങ്കിൽ കൃത്യമായ മനസ്സോടുകൂടി അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന സംഗതിയേ ഉള്ളൂ. മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമേ അതിലുള്ളൂ. പക്ഷേ ഷെയ്ത്താൻ പിശാച് ഒരിക്കലും തിന്മകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്ക് അടുക്കുവാനോ അത്തരത്തിലുള്ള മേഖലയിലേക്ക് പ്രവേശിക്കാനോ പിശാച് അനുവദിക്കുകയില്ലാത്ത. അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളും വേണ്ടാത്ത ചിന്തകളുമൊക്കെ അത്തരത്തിലാളുകൾക്ക് മനഃപ്രയാസങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരിൽ പല ആളുകളും അത് ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തതും സാധിക്കാത്തതും. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അതിലുള്ളൂ, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ചില ആളുകൾ ചില ആളുകളൊക്കെ നോമ്പായാലും അത് ഒഴിവാക്കാത്ത ആളുകളുണ്ട്. നോമ്പിന്റെ പകലിൽ പോലും പുകവലി ഒഴിവാക്കാത്ത ആളുകളുണ്ട്. അത്ര ആളുകൾ അവരുടെ നോമ്പ് ശരിയാകുമോ ഇല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ സുഗന്ധം ഉപയോഗിക്കുന്നതിൽ പറഞ്ഞതുപോലെ പുക രൂപത്തിലുള്ളത് ഒഴിവാക്കണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞല്ലോ. കാരണം പുക എന്നുള്ളത് മൂക്കിലൂടെ അത് കടന്ന് അകത്തേക്ക് കടക്കും. അതുപോലെ തന്നെ പുകവലിക്കുന്നതിലൂടെ അത് മൂക്കിലൂടെ കയറ്റുകയാണെങ്കിൽ ഇത് ഡയറക്റ്റായി വായിലൂടെ തന്നെ പുക വലിച്ചു കയറ്റുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പുക വലിക്കുന്നതിലൂടെ അയാളുടെ നോമ്പ് ബാത്തിലാവുന്നതാണ്, നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. കാരണം അതിലൂടെ പുക അകത്തേക്ക് വയറ്റിലേക്ക് കടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ നോമ്പ് മുറിയുന്നതാണ്. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹമൊക്കെ ഫത്വ നൽകിയിട്ടുള്ളത്. അല്ലാഹു അലം. അതുപോലെ തന്നെ ആസ്മ രോഗികൾ അവരുടെ ശ്വാസ തടസ്സമൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടി ഇൻഹെയിലർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ റമളാനിൻ്റെ പകലിൽ അത്തരത്തിലുള്ള ആസ്മ അസുഖമുള്ളവർ ഇൻഹെയിലർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ നോമ്പ് മുറിയുമോ? ഇവിടെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എന്തിനാണ് ഇൻഹെയിലർ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിധി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇൻഹെയിലർ എന്തിനാണ് നമ്മൾ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ലങ്സിലെ ഞെരുക്കം കാരണത്താൽ, ശ്വാസകോശത്തിലെ ഞെരുക്കം കാരണത്താൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്ന ആളുകൾ, അത്തരത്തിൽ ശ്വാസ തടസ്സം ഇല്ലാതാകുവാനും എളുപ്പം ഉണ്ടാകുവാനും പെട്ടെന്ന് ആശ്വാസം കണ്ടെത്താനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻഹെയിലർ. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആളുകൾ, ശ്വാസ തടസ്സം ഉള്ള ആളുകൾ ഇൻഹെയിലർ ഉപയോഗിക്കുന്നതോടുകൂടി അവർ അവരുടെ ശ്വാസത്തിൻ്റെ കൂടെ ശ്വാസം എടുക്കുന്നതോടൊപ്പം മരുന്നും കൂടി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ മരുന്നുകൾ വളരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെന്ന് ലങ്സിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ കുഴലുകളുടെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി എളുപ്പത്തിൽ ശ്വാസം എടുക്കുവാനും അതുപോലെ തന്നെ ശ്വാസ തടസ്സത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനും സാധിക്കും. ഇതിനാണ് ഇൻഹെയിലർ ഉപയോഗിക്കുന്നത്, ഇൻഹെയിലറിൻ്റെ പ്രവർത്തനമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിധി മനസ്സിലാക്കാൻ പറ്റും. ഇതൊരിക്കലെന്തല്ല, ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയല്ല അത്. മറിച്ച് ആമാശയത്തിലേക്ക് ഒന്നും തന്നെ എത്തുന്നുമില്ല, മറിച്ച് അതിൻ്റെ ശ്വാസത്തോടൊപ്പം അതിലുള്ള മരുന്നുകൾ നേരെ ശ്വാസകോശത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആമാശയത്തിലേക്ക് വയറ്റിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇതേതുപോലെയാണ്, സുഗന്ധം ഉപയോഗിക്കുന്നത് പോലെയാണ്. സുഗന്ധം മണക്കുന്നതിലൂടെ വാസനിക്കുന്നതിലൂടെ നോമ്പ് മുറിയുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു കാര്യമേ ഇതിലും നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിധി എന്നുള്ളത് ഇങ്ങനെ ഇൻഹെയിലർ ഉപയോഗിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്നുള്ളതാണ്. രോഗികൾക്ക്, അത്തരത്തിലുള്ള രോഗികൾക്ക്, ശ്വാസ തടസ്സമുള്ള ആളുകൾക്ക് നോമ്പ് കാരണായിരിക്കുകയും ഇൻഹെയിലർ ഉപയോഗിക്കാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകി അതായി കാണാൻ പറ്റുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അതുപോലെ തന്നെ ലജ്നത്തു ദായിമ അവരൊക്കെ അവിടെ അതിനുള്ള പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് ഇൻഹെയിലറിന് മാത്രം ബാധകമാണ്, മറിച്ച് ആസ്മക്കുള്ള ഗുളിക കഴിക്കുകയാണെങ്കിൽ അത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. കാരണം അത് അന്നനാളത്തിലൂടെ തൊണ്ടയിലൂടെ ആമാശയത്തിലേക്ക് അകത്തേക്ക് വയറ്റിലേക്ക് കടക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണ രൂപത്തിലുള്ള കാര്യമാണത്, കട്ടിയുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഗുളിക രൂപത്തിലാണുള്ളതെങ്കിൽ അത് നോമ്പ് മുറിച്ച് കളയുന്നതാണ്, അല്ലാതെ ഇൻഹെയിലർ നോമ്പ് മുറിക്കുന്നതല്ല. അത് അനുവദനീയമാണ്. വല്ലാഹു അഅലം.
അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, തുപ്പലോ കഫം, തുപ്പൽ എന്നിവ ഇറക്കുന്നതിലൂടെ നോമ്പ് മുറിയുമോ? മനുഷ്യ ശരീരത്തിൽ സാധാരണ രീതിയിൽ നടക്കുന്നൊരു കാര്യമായതുകൊണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതി ആയതുകൊണ്ടും ഇത് നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ശരിയായ പറയാം. ഉമദീരി തുപ്പൽ ഇറക്കുന്നതിലൂടെ നോമ്പ് മുറിയുകയില്ല, അതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ് ഇമാം നവവി ഒക്കെ ഇമാം നവവി റഹിമഹുള്ള ഒക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, അങ്ങനെ അത് മുഖേന നോമ്പ് മുറിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ അത് വിശദീകരിച്ച് വ്യക്തമാക്കി തരുമായിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു തെളിവ് ഈ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നോമ്പ് മുറിയുമെന്ന് പറയാൻ പറ്റില്ല. അസ്ല് അടിസ്ഥാനം നോമ്പ് മുറിയുക ഇല്ല എന്നുള്ളതാണ്. അത് സാധാരണ രീതിയിൽ തുപ്പൽ ഉമനീര് ഇറക്കിയാലും അല്ല വായിൽ ഉമനീര് ശേഖരിച്ച് അത് വിഴുങ്ങിയാലും രണ്ടും നോമ്പ് മുറിയുക ഇല്ല എന്നുള്ളതാണ് ശരിയായ പറയുന്നത്. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവരൊക്കെ ഫത്വ നൽകിയിട്ടുള്ളത്. വല്ലാഹു അഅലം. എന്നാൽ കഫം വിഴുങ്ങുന്നതിലൂടെ നോമ്പ് മുറിയുമോ എന്നുള്ളതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇതിനെ രണ്ട് അവസ്ഥകളിലായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒന്ന്, കഫം എന്നുള്ളത് വായിലേക്ക് വരാതെ ഡയറക്റ്റ് നേരെ അത് അകത്തേക്ക് വയറ്റിലേക്ക് പോവുകയാണെങ്കിൽ, വായിലേക്ക് വരാതെ നേരെ അകത്തേക്ക് പോവുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്നുള്ളത് പണ്ഡിതന്മാരെ ഏകോപിച്ച കാര്യമാണ് എന്നാണ് ഇമാം നവവി റഹിമഹുള്ളയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അവസ്ഥ, അത് വായിലേക്ക് വന്നതിന് ശേഷം വിഴുങ്ങുന്ന അവസ്ഥയാണ്. ഈ വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുള്ളത്. ഒന്ന്, ഷാഫിഈ മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഒക്കെ പ്രശസ്തമായ അഭിപ്രായം എന്നുള്ളത് അങ്ങനെ വായിലേക്ക് വന്നതിന് ശേഷം കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ്. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഒക്കെ തർജീഹ് ചെയ്തിട്ടുള്ളത്, ഫത്വ നൽകിയിട്ടുള്ളത് അഭിപ്രായതാണ്. കാരണം അവരതിന് പറയുന്നത് അത് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ്, തുപ്പലിനോട് സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല, ഉമനീരിനോട് സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല, മറിച്ച് അത് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ അത് തുപ്പിക്കളയാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ അത് വിഴുങ്ങുക എന്നുള്ളത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല, അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും ഒക്കെ അഭിപ്രായമാണ് നോമ്പ് മുറിയില്ല എന്നുള്ളതാണ്. കാരണം അത് അവർ പറയുന്നത് അത് തുപ്പലിനോട് സാദൃശ്യപ്പെട്ട കാര്യം തന്നെയാണ്. മറിച്ച് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക തിന്നുക ചെയ്യുക എന്നുള്ളത് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല, അതിനോട് അത് സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് വിഴുങ്ങുക എന്നുള്ളത് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് വെച്ചാൽ നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഈ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം. അതാണ് ഷെയ്ഖ് മുഖ്ബിൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള ഇവരൊക്കെ ഫത്വ നൽകിയിട്ടുള്ളത്. അവരുടെയൊക്കെ അഭിപ്രായം അതാണ്, തർജീഹ് ചെയ്തിട്ടുള്ള അഭിപ്രായം അതാണ്. അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. വല്ലാഹു ആലം. കാരണം അസ്ല് എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരാളുടെ നോമ്പിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് മുറിയും നോമ്പ് ബാത്തിലാകും എന്ന് പറയണമെങ്കിൽ കൃത്യമായ ശരി സഹിഹായ നിലക്ക് വ്യക്തമായ തെളിവ് അത്യാവശ്യമാണ്. അങ്ങനെ തെളിവില്ലാത്തിടത്തോളം ഒരു വിഷയത്തിലും നോമ്പ് മുറിക്കുമെന്ന് ഒരു ഇബാദത്ത് മുറിച്ചു കളയുമെന്ന് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ കൃത്യമായ തെളിവ് ഈ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാഹു അഅലം പ്രബലമായ അഭിപ്രായമായി കൂടുതൽ ശരിയായതായി മനസ്സിലാകുന്നത് നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസും അതുപോലെ തന്നെ മറ്റു ഉലമാക്കളൊക്കെ, ആന്തരികരായ മറ്റു ചില ഉലമാക്കളൊക്കെ നോമ്പ് മുറിയുമെന്ന്, വായിലേക്ക് വന്നതിന് ശേഷം വിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ കഫം വായിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തുപ്പിക്കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് വിഴുങ്ങുക എന്നുള്ളത് നല്ലൊരു ഏർപ്പാടല്ല, അത് ശരിയല്ല. മ്ലേച്ഛമായ ഒരു കാര്യമാണ് കഫം എന്നുള്ളത്. അത് വിഴുങ്ങിക്കളയുക എന്നുള്ളത് നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ റമദാനായിക്കോട്ടെ നോമ്പുകാരനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ അത് തുപ്പിക്കളയുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോ മാത്രമല്ല, ഇങ്ങനെ ചില പണ്ഡിതന്മാരൊക്കെ ഉമനീര് ഭക്ഷണം കഴിക്കുന്നതിനോട് ഭക്ഷണത്തിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അത് മുറിയുമെന്ന് അഭിപ്രായപ്പെട്ടവരുള്ളത് കൊണ്ടും അത് കൂടുതൽ ഖിലാഫിൽ നിന്ന്, അഭിപ്രായ ഭിന്നതയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഏറ്റവും നല്ലത് എന്നതുകൊണ്ടും തുപ്പിക്കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇനി ആരെങ്കിലും അങ്ങനെ വിഴുങ്ങി പോവുകയാണെങ്കിൽ തന്നെ അത് നോമ്പ് മുറിയുകയില്ല. കാരണം അതിന് അതാണ് നമ്മൾ റാജിഹായിട്ട് പറഞ്ഞിട്ടുള്ള അഭിപ്രായം, കൂടുതൽ ശരിയായ അഭിപ്രായം അതാണ്. കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ. വല്ലാഹു അഅലം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ലുകൾക്കിടയിൽ അവശേഷിക്കുന്ന ചില ഭക്ഷണത്തിൻ്റെ ചില കാര്യങ്ങൾ, അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ ഇല്ലേ? അങ്ങനെ അവശേഷിക്കുന്ന ഭക്ഷണം വിഴുങ്ങുന്നതിലൂടെ നോമ്പ് മുറിയുന്നതാണ്. കാരണം അത് ഭക്ഷണം കഴിക്കുന്നതിനോടായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ അത് ഒഴിവാക്കാൻ, തുപ്പിക്കളഞ്ഞ അത് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും അത് ഭക്ഷണത്തോട്, ഭക്ഷണം കഴിക്കുന്നതിനോടായി പരിഗണിക്കപ്പെടുന്നത് കൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ അവശേഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിഴുങ്ങുന്നതിലൂടെ നോമ്പ് മുറിയും എന്നുള്ളതാണ് ജംഹൂറിന്റെ അഭിപ്രായം. പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷ അഭിപ്രായം അതാണ്. ഹംബലി മദ്ഹബും ഷാഫിഈ മാലിക് മദ്ഹബും എല്ലാവരും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടതാണ്. എന്നാൽ ഇതിന് നേരെ വിപരീത അഭിപ്രായം പറഞ്ഞിട്ടുള്ള അബു ഹനീഫ റഹിമഹുള്ളയാണ്. അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ല എന്നുള്ളത് കൊണ്ട് അഭിപ്രായം പരിഗണിക്കപ്പെടുന്നതല്ല. ശരിയഭിപ്രായ പ്രകാരം ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിച്ചവനെ പോലെയായി പരിഗണിക്കുകയും അതുവഴി നോമ്പ് മുറിയുകയും ചെയ്യും. അല്ലാഹു അഅലം. കാരണം ഇങ്ങനെ അവശേഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് മാത്രമല്ല, എന്ത് ചെറിയ കാര്യങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ, വളരെ ചെറിയ കാര്യങ്ങൾ പോലും വിഴുങ്ങിക്കഴിഞ്ഞാൽ പോലും അത് നോമ്പ് മുറിയും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. പല്ലുകൾക്കിടയിൽ അവശേഷിക്കുന്ന ഭക്ഷണം പദാർത്ഥങ്ങളാവണം എന്നല്ല, അതിനേക്കാൾ ചെറിയ വല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് തിന്നുക എന്നുള്ള ഗണത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ നോമ്പ് മുറിയും. അല്ലാഹു അഅലം. അതുപോലെ തന്നെ ഭക്ഷണം രുചി നോക്കുവാനോ, നോമ്പുകാരനായിരിക്കെ ഭക്ഷണം രുചി നോക്കുവാനോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചവച്ച് കൊടുക്കുവാനോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വായിലേക്ക് ഭക്ഷണം വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെ ആവശ്യത്തിന് വേണ്ടി ഏതുപോലെ ഭക്ഷണം രുചി നോക്കുവാനോ, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടി ചെറിയ കുട്ടികൾക്ക് ചവച്ചു കൊടുക്കുവാനോ, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി ആണ് എങ്കിൽ, ആവശ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഷർത്ത് എന്താണ്, നിബന്ധന എന്താണ്? അതിലൂടെ അകത്തേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല. മാത്രമല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് അനുവദിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൂ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ആവശ്യമില്ല എങ്കിൽ അത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അപ്പോൾ ആവശ്യമുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് ഉള്ളിലേക്ക് ഭക്ഷണമൊന്നും കടക്കാതിരുന്നാൽ മതി. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ ബഅസാ തത്അഅമ സായിമുൻ മിനൽ ഖിദ്രി, ഒരു നോമ്പുകാരൻ പാത്രത്തിൽ നിന്ന് ഭക്ഷണം രുചി നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇബ്നു അബീ ശൈബ ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു അസറാണിത്. അതുപോലെ തന്നെ ഇമാം ബുഖാരി താലീഖായി കൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ മുഅല്ലഖായി ഉദ്ധരിച്ചതായി കാണാം, لا بأس أن يذوق الخل أو شيء ما لم يدخل حلقه وهو صائم. നോമ്പുകാരനായിരിക്കെ തൊണ്ടയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവന് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം രുചി നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പറഞ്ഞ അസർ ഇമാം ബുഖാരി മുഅല്ലഖായി റിവായത്ത് ചെയ്തതായി കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ വിഴുങ്ങ് അകത്തേക്ക് പ്രവേശിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യ സന്ദർഭത്തിൽ അങ്ങനെ രുചി നോക്കുന്നത് കൊണ്ടോ മറ്റോ ആവശ്യത്തിന് വേണ്ടി വായിലേക്ക് ഭക്ഷണം വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. അല്ലാഹു അഅലം. അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു കാര്യമാണ് നോമ്പുകാരനായിരിക്കെ പല്ല് തേക്കുന്നതും അതുപോലെ തന്നെ പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ എണ്ണ തേക്കുന്നതുമൊക്കെ അനുവദനീയമാണോ? അതുകൊണ്ടൊക്കെ നോമ്പ് മുറിയുമോ? അതിനുള്ള ഉത്തരം, നോമ്പുകാരനാവട്ടെ അല്ലാത്തവനാവട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, സിവാക്ക് ചെയ്യുക എന്നുള്ളത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറെ നല്ലൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൗല അനശുഖ അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുദുഇൻ വഫി റിവായ ഇൻദ കുല്ലി സല. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമില്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ വുദുഇന്റെ സന്ദർഭത്തിലും വേറെ റിവായത്തിലേക്കാണ് ഓരോ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. അപ്പൊ അത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സുന്നത്താണ് പല്ല് തേക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തിവാഖു മത്ഹറതുൻ ലിൽഫം മർദാതുൻ ലിർറബ്. പല്ല് തേക്കുക എന്നുള്ളത് വായക്ക് ശുദ്ധി ഉണ്ടാക്കുന്ന കാര്യവും അതുപോലെ തന്നെ റബ്ബിന് ഏറെ തൃപ്തിയുള്ള കാര്യവുമാണ് പല്ല് തേക്കുക എന്നുള്ളത്. അപ്പൊ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സുന്നത്താണ് പല്ല് തേക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് നോമ്പുകാരനാവട്ടെ അല്ലാതിരിക്കട്ടെ, ഏത് സമയത്തും പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്താണ്. പ്രത്യേകിച്ച് ആറോ ഏഴോ സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ പല്ല് തേക്കൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം, കൂടുതൽ പുണ്യകരമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റു രാത്രിയിൽ നിന്ന് ഉറക്കുന്നതിന് എഴുന്നേറ്റാൽ, അങ്ങനെ ഏഴോ സന്ദർഭങ്ങൾ ഉലമാക്കൾ പറയുന്നതായി കാണാം. അപ്പോ നോമ്പുകാരനായിരിക്കുകയും പല്ല് തേക്കുക എന്നുള്ളത് അത് ഏറെ പ്രോത്സാഹിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതുമല്ല. ഇനി പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അത് അകത്തേക്ക് പ്രവേശിക്കാത്തിടത്തോളം, അത് വയറ്റിലേക്ക് ഇറക്കാത്തിടത്തോളം അത് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഇബ്നു ബാസും അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ ഔസാൻ റഹിമഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല, ഇവരൊക്കെ ഫത്വ കൊടുത്തിട്ടുള്ളതും ഇപ്രകാരമാണ്. അഥവാ പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പോലുള്ള ചില പണ്ഡിതന്മാരൊക്കെ അത് ഒഴിവാക്കലാണ് കൂടുതൽ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. കാരണം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം അറിയാതെ അതിൽ അകത്തേക്ക് വയറ്റിലേക്ക് അത് കടക്കാൻ സാധ്യതയുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാതിരിക്കലാണ് കൂടുതൽ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായാലും അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ പല്ല് തേക്കാന്നുള്ളത് ഏറെ പ്രോത്സാഹിക്കപ്പെട്ട ഒരു സുന്നത്താണ്, അത് നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും ശരി. പിന്നെ അതുപോലെ തന്നെ തലയിലോ മറ്റു ദേഹത്തോ എവിടെയെങ്കിലും എണ്ണ തേക്കുന്നത് കൊണ്ടോ നോമ്പും മുറിയുന്നതുമായി യാതൊരു തെളിവുമില്ല. തലയിലോ ദേഹത്തെ എവിടെയെങ്കിലും എണ്ണ തേക്കുന്നത് കൊണ്ട്, നോമ്പുകാരനായിരിക്കാം എണ്ണ തേക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, അങ്ങനെ നോമ്പ് മുറിയും എന്നുള്ളതിന് ഒരു തെളിവുമില്ല. വല്ലാഹു അഅലം. ഇനി ഒരാൾ വുദു എടുക്കുന്ന വേളയിൽ അയാൾ കുപ്ലിക്കുകയും വായിൽ വെള്ളം കുപ്ലിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അറിയാതെ വെള്ളം അകത്തേക്ക് കടന്നു പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുമോ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നോമ്പ് ബാത്തിലാവുകയില്ല, അവൻ്റെ നോമ്പ് ശരിയാണ്, അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം അത് അറിയാതെ സംഭവിച്ചതാണ്, അത് അബദ്ധം സംഭവിച്ചതാണ്. അബദ്ധം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ട് മാപ്പാക്കി തരുന്ന കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. വലൈസ അലൈക്കും ജുനാഉൻ ഫീമാ അഖ്തഅതും ബി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും. നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കുന്നതിൽ കുഴപ്പമില്ല, എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്നതിലാണ് കുഴപ്പമുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തജാവസാ ഉമ്മത്തി അൽ ഖതാ വന്നിസിയാൻ വമസ്തുക്രിഹ അലൈഹി എന്ന് പറയുന്ന ഹദീസ്. അള്ളാഹു എൻ്റെ ഉമ്മത്തിന് വിട്ടു നൽകിയിരിക്കുന്നു അബദ്ധവും മറവിയും അതുപോലെ തന്നെ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അബദ്ധവശാൽ വെള്ളമകത്തേക്ക് പ്രവേശിച്ചു പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ വുദു എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അകത്തേക്ക് വെള്ളം പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖീത് ഇബ്നു സബിറ റളിയല്ലാഹു അൻ എന്ന സഹാബിയോട് പറഞ്ഞത്, ഉള്ളു എടുക്കുന്ന സന്ദർഭത്തിൽ എന്ത് പറഞ്ഞത്? വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ല അൻ തകൂന സായിമൻ. നീ നോമ്പുകാരനല്ല എങ്കിൽ ഇസ്തിൻഷാഖ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് നീ എന്ത് ചെയ്യാം? നന്നായി ചെയ്യുക, നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക നോമ്പുകാരനല്ല എങ്കിൽ. അപ്പൊ ഇതിന് മനസ്സിലാകും നോമ്പുകാരനായിരിക്കെ അങ്ങനെ ചെയ്യരുത് എന്നാണ്. അവ അതിൽ അങ്ങനെ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ് ചെയ്യരുത് നോമ്പുകാരനായിരിക്കും. അപ്പൊ അതിന് മനസ്സിലാകുന്ന എന്താണ്? കാരണം വെള്ളം അതിലൂടെ പ്രവേശിച്ച് അകത്തേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, മൂക്ക് അതിനുള്ള ഒരു വഴിയാണെന്നും ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വുളു എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരനാണെങ്കിൽ അങ്ങനെ അമിതമായി വെള്ളം മൂക്കിലേക്ക് കയറ്റി കൊണ്ട് വുളു എടുക്കാതിരിക്കുക, വെള്ളം അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു അഅലം. ഇനി അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയാൽ നോമ്പ് മുറിയുന്നതുമല്ല. അതുപോലെ തന്നെ അവസാനമായി നോമ്പുകാരനായിരിക്കെ ആശ്വാസത്തിന് വേണ്ടി, ദാഹത്തിൽ നിന്നൊക്കെ ആശ്വാസത്തിന് വേണ്ടി ശരീരം തണുപ്പിക്കുന്നതിനും ശരീര തലയിലൂടെ തണുത്ത വെള്ളം ഒഴിച്ച് കുളിക്കുന്നതും അതുപോലെ തന്നെ ശരീരം തണുപ്പിക്കുന്നതും അതുപോലെ തന്നെ നീന്തി കുളിക്കുന്നതുമൊക്കെ അനുവദനീയമാണോ? അതുകൊണ്ടൊക്കെ നോമ്പ് മുറിയുമോ? ഇങ്ങനെ നോമ്പുകാരന് ശരീരം തണുപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ ചൂട് കഠിനമാവുമ്പോൾ ആശ്വാസത്തിനും ദാഹം കുറയാനുമൊക്കെ വേണ്ടി തലയിലൂടെ വെള്ളമൊഴിക്കാറുണ്ടായിരുന്നുവെന്ന് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അബൂ ദാവൂദ് റഹിമഹുല്ലാ റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വെള്ളം കുടയാറുണ്ടായിരുന്നു. ചൂട് കഠിനമാകുമ്പോൾ അതിൽ നിന്ന് ശമനമുണ്ടാകുവാൻ വേണ്ടി നോമ്പുകാരനായിരിക്കെ വസ്ത്രത്തിൽ വെള്ളം തളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ വെള്ളം കുടഞ്ഞുകൊണ്ട് മറ്റോ തലയിലൂടെ വെള്ളം ഒഴിച്ചൊക്കെ തണുപ്പ് അനുഭവിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് നോമ്പ് മുറിയുന്ന കാര്യമല്ല, കാരണം അകത്തേക്കൊന്നും പ്രവേശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തണുപ്പ് അനുഭവിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നോമ്പുകാരൻ കുളിക്കുന്നതിലും കുഴപ്പമില്ല. ചില ആളുകളൊക്കെ പണ്ട് മുതലേ കേൾക്കാറുണ്ട്, ചില ആളുകൾ പറയുന്നതായി ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതായി. യഥാർത്ഥത്തിൽ അതിന് യാതൊരു തെളിവുമില്ല, ഹദീസിന്റെ പിൻബലമില്ല അതിന്. അത്തരം വാദങ്ങൾക്ക് ശരിയായ അഭിപ്രായം എന്നുള്ളത് ഏത് സമയത്തും കുളിക്കാവുന്നതാണ്, നോമ്പിൽ നിന്നും അതുപോലെ തന്നെ ദാഹത്തു നിന്നും ചൂടൊക്കെ ശമനമാകുവാൻ വേണ്ടി ആശ്വാസത്തിന് വേണ്ടി റാഹത്തിന് വേണ്ടി കുളിക്കാവുന്നതാണ്, ശരീരം തണുപ്പിക്കാവുന്നതുമാണ്. എത്രത്തോളം എന്നാൽ നീന്തി കുളിക്കുന്നത് പോലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് ആഴമുള്ള കടലായിക്കോട്ടെ അല്ലായിക്കോട്ടെ പുഴ സ്വിമ്മിംഗ് പൂള പോലെയുള്ള സ്ഥലങ്ങളായിക്കോട്ടെ എന്തായാലും നീന്തി കുളിക്കുന്നത് പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പല പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അങ്ങനെ കുളിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കടക്കാതിരിക്കാൻ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും സൂക്ഷ്മത എന്നുള്ളത് അങ്ങനെയുള്ള പുഴയിലും കടലിലൊന്നും കുളിക്കാതിരിക്കുക എന്നുള്ളതാണ്. നോമ്പുകാരനായിരിക്കെ കുളിക്കാതിരിക്കുക എന്നുള്ളതാണ്, നീന്തി കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മത. കാരണം നീന്തി കുളിക്കുമ്പോൾ സ്വാഭാവികമായും പല ആളുകൾക്കും അവരറിയാതെ തന്നെ വെള്ളം അകത്തേക്ക് കടക്കാൻ അത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി സൂക്ഷ്മത പ്രകാരം അത് ഒഴിവാക്കലാണ് നല്ലത്. എന്നാൽ ശരീരം തണുപ്പിക്കുന്നതിനോ കുളിക്കുന്നതിനോ, ശരീരത്തിൽ വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുളിക്കുന്നതിനോ, അങ്ങനെ ശരീരം തണുപ്പിക്കുന്നതിനോ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നോമ്പിന് ഒരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. അല്ലാഹു അഅലം. അപ്പോൾ സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങളാണ് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ. ഒന്നാമത്തെ കാര്യമായ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച അനുബന്ധമായ ചില വിഷയങ്ങൾ. ഇനിയും മറ്റു ചില വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നതായി കാണാം. പക്ഷെ അത്യാവശ്യമുള്ളതും അതുപോലെ തന്നെ പല ആളുകളും പല ആളുകൾക്കും സംശയമുള്ളതുമായ ചില കാര്യങ്ങൾ പ്രധാനമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. ഇൻഷാഅല്ലാഹ് തുടർന്ന് വരുന്ന ദർസുകളിൽ നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട അടുത്ത ചില കാര്യങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ് ഇൻഷാഅല്ലാഹ്. നമ്മളിതൊന്നും അറിഞ്ഞു മറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നരുമാറാവട്ടെ. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നാഫിആയ ഇൽമ് കരസ്ഥമാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل اعمالنا كلها صالحه واجعلها لوجهك خالصه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. واخر دعوانا الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. والسلام عليكم ورحمه الله وبركاته.